നമ്മൾ കഴിഞ്ഞ ആഴ്ച ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് ചിന്തിച്ചായിരുന്നു. ഒരു അപ്പോസ്തലന്റെ തന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറഞ്ഞൊരു വാക്യം നാം ചിന്തിച്ചു, ഞാൻ ആകുന്നത് കൃപയാൽ. പൗലോസിന്റെ ലേഖനങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തീമത, നിങ്ങൾ പോളിന്റെ ഓരോ എപ്പിസോഡ്സ് നിങ്ങൾ വായിക്കുക, അവിടെ എല്ലാം നിങ്ങൾക്ക് ആവർത്തിച്ച് 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 ഒരു വേർഡ് കാണാൻ പറ്റും, ഗ്രേസ്, കൃപ. നിങ്ങൾക്ക് മറ്റൊരു കാര്യം അറിയാമോ, പുതിയ നിയമത്തില് ഈ കൃപ എന്ന വാക്ക് ഒരു പ്രാവശ്യം പോലും ഉച്ചരിക്കാത്ത ഒരാളുണ്ട്. ഒരു പ്രാവശ്യം പോലും, അല്ലെങ്കിൽ ബൈബിളിൽ അദ്ദേഹം കൃപ എന്ന വാക്ക് ഉച്ചരിച്ചില്ല. ആരെന്നറിയാമോ? യാക്കോബിനൊന്നും പിടിക്കണ്ട, കുറച്ചും കൂടെ പറയട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു പ്രാവശ്യം പോലും കൃപ എന്ന വാക്ക് ഉച്ചരിച്ചില്ല. വൈ? എന്താ കാര്യം? കാരണം അവിടത്തേക്ക് പറയേണ്ട കാര്യമില്ല, അവിടുന്നാണ് കൃപ. അവിടുന്നാണ് കൃപയുടെ ദി എംബോഡിമെന്റ് ഓഫ് ഗ്രേസ്. അവിടുന്നാണ് കൃപയുടെ എല്ലാം. അതുകൊണ്ട് കണ്ട യോഹന്നാൻ എഴുതി വെച്ചു ഒരു മൂന്ന് വാക്ക് അടിപ്പിച്ച് കൃപ എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 1:14, 15, 16, 17 വാക്യങ്ങളിൽ പുള്ളി ആവർത്തിച്ച് പറയുകയാണ്, എന്താണ്? ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1:14,
വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു.
കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു.
ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു.
അതിന്റെ 16 വാക്യം,
നമുക്ക് എല്ലാവർക്കും കൃപമേൽ അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു.
നോക്ക്, സുവിശേഷത്തിൽ വളരെ ചുരുക്കമായി ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് കൃപ. നിങ്ങൾ ഒരു കൺകോർഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ നോക്കി അറിയാൻ പറ്റും, വളരെ ചുരുക്കുക. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, എന്താണ്? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ആരാ ഉദിച്ച ദൈവകൃപ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഹല്ലേലൂയ. ആ യോഹന്നാൻ അടുത്തു നിന്ന് സൂക്ഷിച്ച യോഹന്നാൻ, യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾ അവനെ കണ്ടു, ഞങ്ങൾ അവനെ സൂക്ഷിച്ചു നോക്കി, ഞങ്ങൾ അവനെ തൊട്ടു. തൊട്ടപ്പോ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവനെ ശ്രദ്ധിച്ചു കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഹീസ് ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. അവൻ മുഴുവൻ കൃപയാ എന്ന് പറഞ്ഞാൽ ഒരു സമുദ്രത്തിൽ മുഴുവൻ ജലം നിറഞ്ഞിരിക്കുന്ന പോലെ, ഈ അന്തരീക്ഷം മുഴുവൻ വായു നിറഞ്ഞിരിക്കുന്ന പോലെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മുഴുവൻ കൃപയാ. കൃപയാ is grace. ആ കർത്താവിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായം യോഹന്നാന്റെ സുവിശേഷം 1 യേശു ആരാണെന്നൊരു പ്രലോകം അതിന് പറയുന്ന ഈ 17 വരെയുള്ള വാക്യങ്ങൾ, ഒരു അതിന്റെ മൊത്തം ഇതിന്റെ ഒരു പ്രലോകം, അതിന്റെ തുടക്കം, അതിന്റെ സമ്മറിയൊക്കെ ആദ്യം എഴുതി വെച്ചിരിക്കുക. അതിന്റെ എക്സ്പ്ലനേഷൻ നറേറ്റീവ്സ് ആണ് ബാക്കി കൊടുത്തിരിക്കുന്നത്. ആരാ കർത്താവ്? ആദ്യം യോഹന്നാൻ പറഞ്ഞു, അവൻ വചനമാ. പിന്നെ പറഞ്ഞു, വചനം മാത്രമല്ല, അവിടുന്ന് ദൈവമാ. വീണ്ടും താഴേക്ക് എഴുതി വെച്ചു, അവൻ ക്രിയേറ്ററാ. വീണ്ടും എഴുതി വെച്ചു, അവൻ വെളിച്ചമാ. വീണ്ടും എഴുതി വെച്ചു, അവൻ ലൈഫ്, അവൻ ജീവനാ. പിന്നെ താഴേക്ക് ഇങ്ങനെ വരിക, നോക്കുക, പിന്നെ പറഞ്ഞു, അവൻ ഗ്ലോറി. ഞങ്ങൾ അവന്റെ തേജസ് ഞങ്ങൾ കണ്ടു. എന്താ? പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്. വാട്ട് ഈസ് ഗ്ലോറി? എന്താ ഗ്ലോറി? ഗ്ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിന്റെ എല്ലാ ആട്രിബ്യൂട്ട്സും എല്ലാ ക്യാരക്ടേഴ്സും ഒരുമിച്ച് ചേർന്ന് വരുന്നതിന് പറഞ്ഞ പേരാണ് ഗ്ലോറി. എല്ലാ ദൈവിക സ്വഭാവങ്ങളും ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ അതിന് സ്വർഗം വിളിക്കുന്ന പേരാണ് ഗ്ലോറി. പക്ഷേ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് വെളിച്ചമായിട്ടാണ് പലപ്പോഴും. അത് നമുക്ക് പലപ്പോഴും വെളിപ്പെടുന്നത് വെളിച്ചമായിട്ടാണ്. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം മരൂപമലയില് കർത്താവും എന്റെ ശിഷ്യന്മാരും കേറിപ്പോയപ്പോൾ എന്ത് ചെയ്തു? യേശു എന്ത് ചെയ്തു? ഒന്നൊന്ന് ട്രാൻസ്ഫോം ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്റെ ദൈവത്വം അല്പനേരം ഒന്ന് വെളിപ്പെടുത്തി. കാരണം മറ്റൊന്നുമല്ല, ഒരു ചെറിയ കൗൺസിൽ നടക്കുന്നുണ്ട്. ആരൊക്കെയാ? ആ മോശയും ഏലിയാവും ഒക്കെ വരികയാ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് കർത്താവ് ഒന്ന് തന്റെ തേജസ് എന്ത് ചെയ്തു? അവിടെ നിന്ന് വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, എന്ത് ചെയ്തു? ഞങ്ങൾ ആ മരുവ മലയിൽ വെച്ച് എന്ത് ചെയ്തു? അവന്റെ തേജസ് കണ്ടു. ഗ്ലോറി, എന്താ ഗ്ലോറി? ഞങ്ങൾ അവന്റെ തേജസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ പിതാവിന്റെ മുഴുവൻ തേജസ്സും വെളിപ്പെട്ടിരിക്കുന്നത് അത് ക്രിസ്തുവിലാ. പിതാവിന്റെ മുഴുവൻ തേജസ്സും യേശു ക്രിസ്തുവിലാ വെളിപ്പെട്ടിരിക്കുന്നത്. അവനല്ലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഒരു താഴേക്ക് വേണ്ടി യോഹന്നാൻ പറയുക, എന്താണെന്നറിയാമോ? ഗ്ലോറി മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ ഞങ്ങൾ കർത്താവിൽ കണ്ടു. ദാറ്റ് ഈസ് ഗ്രേസ്, കൃപ. കൃപ ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. കൃപ ലഭിച്ചവരെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവൻ പഴയ നിമിത്തം നമ്മൾ കാണുന്നുണ്ട്, നോഹ ഫൗണ്ട് ഫേവർ വിത്ത് ഗോഡ്. പുതിയ നിയമത്തിന്റെ അതേ അർത്ഥത്തിൽ അല്ലെങ്കിലും എന്താ പറഞ്ഞത്, ദൈവത്തിന്റെ ഒരു 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 കൃപ നോഹയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മറിയത്തോട് പറഞ്ഞത് എന്താണ്? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപ പലർക്കും അവിടെ ഇവിടെ ഇച്ചിരി കിട്ടിയിട്ടുണ്ട്, പക്ഷേ കൃപയുടെ ഫുൾനെസ്, അതിന്റെ മുഴുവനും അതിന്റെ അർത്ഥത്തിൽ ഒരൊറ്റയാളിലെ വെളിപ്പെട്ടിട്ടുള്ളൂ, അതേശു കർത്താവില. കൃപയും സത്യവും നിറഞ്ഞവനായി. ഇത് പറയുമ്പോൾ നമ്മൾ ഓരോ വാക്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം മറ്റൊന്നും അല്ലെന്നറിയാമോ, കൂടെ നടന്ന യോഹന്നാൻ, കണ്ട യോഹന്നാൻ, അപ്പോസ്തലന്മാര് അവര് ശ്രദ്ധിച്ചു നോക്കിയതാ, അവര് തൊട്ടു നോക്കിയതാ, അവര് സൂക്ഷിച്ചു നോക്കിയതാ, ശ്രദ്ധിച്ചു കേട്ടതാ. കാരണം അവർക്ക് ഒറ്റ കാര്യമുള്ള എന്നറിയാമോ, യേശു കം ഫോളോ മീ, എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞപ്പോൾ ബാക്കിയെല്ലാം വിട്ടിട്ട് അവർക്കൊരൊറ്റ ചിന്തയുള്ളായിരുന്നു, അവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്കൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്കൊറ്റ പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്കൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളായിരുന്നു. ദാറ്റ് ഈസ് ജീസസ്, ജീസസ് അലോൺ. മറ്റൊന്നും ചിന്തിച്ചില്ല അവര്, വേറൊന്നും അവരുടെ അജണ്ടയില്ലായിരുന്നു, ഒരൊറ്റ കാര്യം മാത്രം, ജീസസ്, യേശു മാത്രം. പിന്നെ ഈ സുവിശേഷങ്ങൾ മുഴുവൻ കർത്താവിന്റെ കൃപയുടെ വെളിപ്പെടുത്തലുകളാ. യോഹന്നാൻ പറയാ, ഈ പ്രലോഗം എഴുതി വെച്ചിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻസ് നറേറ്റീവ്സിലൂടെ കൊടുത്തിരിക്കുക. എന്താ? കാനായിൽ വെച്ച് അങ്ങനെ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തി. എങ്ങനെ മഹത്വം വെളിപ്പെടുത്തിയേ? ഒരു തകർന്നു പോകാമായിരുന്ന ഒരു കുടുംബത്തില് എന്ത് ചെയ്തു? അവിടുന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ആ കുടുംബത്തിന്റെ മാനം രക്ഷിച്ചു. ആദ്യത്തെ അത്ഭുതം ആരംഭിക്കുക. എന്താ അവിടുത്തെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്നൊക്കെ പറയുമ്പോഴത്തേന്, നമ്മളെല്ലാം നേരെ വീഞ്ഞിനിട്ടാ പിടിക്കുന്നത്, പക്ഷെ വീഞ്ഞിനല്ല പിടിക്കണ്ടേ, ഈ പച്ചവെള്ളം വീഞ്ഞാകുക എന്ന് പറഞ്ഞാൽ ഹീസ് ദ ക്രിയേറ്റർ, അവൻ സൃഷ്ടിതാവാ. സൃഷ്ടിതാവിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പച്ചവെള്ളത്തെ വീഞ്ഞാക്കാനൊരു കഴിയത്തുള്ളൂ, വീഞ്ഞാക്കാൻ കഴിയത്തുള്ളൂ. പിന്നെ വീണ്ടും കൃപയുടെ ഒഴുക്ക് നമ്മൾ കാണുകയാണ്. അത് കാണുന്നതിന്റെ ശരിക്കും അത് മനസ്സിലാകണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരണം. 4-ാം അധ്യായം നിങ്ങൾക്ക് നമുക്ക് ഒത്തിരി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് വീണ്ടും അവിടെ നിന്ന് വീണ്ടും ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ഇച്ചിരി മുമ്പോട്ട് പോവാണ്. ഓരോ ഇതും കൃപയുടെയാണ്. 8-ാം അധ്യായത്തിലേക്ക് വരണം. 8-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം, അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ പറയുകയാണ്. ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായ പ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ന്യായപ്രമാണ പ്രകാരം എന്തു പറയുന്നു? കാരണം പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഒരു കാര്യം അറിയാം, കർത്താവ് ആരാന്നറിയോ? കർത്താവ് ആരാ? കൃപയാ, കൃപയാ. അതുകൊണ്ട് കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നാൽ ലോ വെച്ചിട്ട് കർത്താവിനൊന്ന് പൂട്ടാൻ വേണ്ടി വരും നോക്കിയതാ, ആ ന്യായപ്രമാണം വെച്ച്. പക്ഷെ അവർക്ക് മനസ്സിലായില്ല ഈ ന്യായപ്രമാണം മുഴുവനും എന്താ, അത് മുഴുവനും വെളിപ്പെട്ടിരിക്കുന്ന ആളായി വന്നത്, പ്രമാണം കൊടുത്ത ആളായി വന്നിരിക്കുന്നതെന്ന് അവർക്ക് യാതൊരു പിടിയും കിട്ടിയില്ല. കാരണം അവരോർത്ത് ന്യായപ്രമാണം വെച്ച് യേശുവിനൊന്ന് കൊടുക്കാം, കാരണം ഇവൻ കൃപയാണല്ലോ പറയുന്നത്. യേശുവിന്റെ പേരെന്താ? ഇസ്രായേലിനെ ഞെട്ടിച്ചു കളഞ്ഞു. ഇസ്രായേലിന്റെ എല്ലാ സങ്കല്പങ്ങളും യേശു വന്നപ്പോ തകർന്നുപോയി. ഇസ്രായേലിന്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ആത്മീയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാപികളിൽ നിന്ന് മാറി നിൽക്കുന്നവൻ, പാപികളെ കണ്ടു കഴിഞ്ഞാൽ മുഖം അങ്ങോട്ട് നോക്കുക പോലും ചെയ്യാതെ മാറിപ്പോകുന്നവൻ, പാപം എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നവൻ, വളരെ ഗൗരവപൂർണനായ കർത്താവ്. പക്ഷേ യേശു വന്നപ്പോൾ അവരുടെ മുഴുവൻ ആത്മീയ സങ്കല്പങ്ങളും തകർത്തെറിഞ്ഞു. അപ്പൊ അവരൊരു പേര് വിളിച്ച് കളിയാക്കി. എന്താണെന്നറിയോ പേര്? ചുങ്കക്കാരുടെയും വേശ്യമാരുടെയും സ്നേഹിതൻ. അങ്ങനെ കുറച്ചും കൂടെ പറയാൻ പറ്റുന്നേ, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ. അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല, പരിശുദ്ധനായ ദൈവത്തിന്റെ ആളെന്ന് പറയുന്ന ഒരു വ്യക്തി പാപികളായ ആൾക്കാരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു. നിങ്ങൾക്കറിയൂ, ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കാരണം അതുപോലെ അടുപ്പമുള്ളവർ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുള്ളൂ, ബാക്കിയെല്ലാം വീട്ടിൽ ചെന്നാൽ നമ്മൾ എന്ത് ചെയ്തില്ല. ചിലത് പറയത്തില്ലേ, ഓ ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് വെള്ളം പോലും കുടിച്ചില്ല എന്ന് പറഞ്ഞാൽ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അവര് എന്ന് പറഞ്ഞാൽ ഉള്ള അർത്ഥത്തില്ല. അപ്പം കുറച്ചുകൂടെ പറയുന്നത്, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതുപോലെ ഒരു ക്ലോസ് ഫെലോഷിപ്പ് ഇല്ലാതെ നമുക്ക് ഇവിടെ ഒന്നും ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഇവിടെ കർത്താവ് എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കുക. ആരുടെ കൂടെ? ചുങ്കക്കാരുടെ കൂടെ, പാപികളുടെ കൂടെ. ആ സമൂഹത്തിൽ ഏറ്റവും നിന്ദിതരും നീചരുമായി എന്ത് ചെയ്ത, തള്ളിക്കളഞ്ഞ ആൾക്കാരുടെ കൂടെ ഭക്ഷണം കഴിക്കുക. അതുകൊണ്ട് അവർ പറഞ്ഞേ, ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ബേൽസെബൂലിനെ കൊണ്ടാകുന്നു നിങ്ങൾക്ക് തോന്നുന്നോ? കാരണം എന്താ, എന്താ ഇത്, ഈ ആരോപണം പറയാനുള്ള കാര്യം എന്താ? ഇവര് കർത്താവ് ഈ ഭൂതങ്ങളെ പുറത്താക്കുന്ന ബേൽസെബൂലിനെ കൊണ്ടാന്നൊക്കെ പറയാനുള്ള ഒരു കാരണം, കാരണം എന്താ, മൊത്തത്തിൽ പുള്ളിക്കാരന്റെ കമ്പനി ആരാ? ആരാ ആ എന്ന് പറഞ്ഞ് ഇതൊക്കെ പിടിച്ച ആൾക്കാരുടെ കമ്പനി മുഴുവൻ, ഈ ഭൂതങ്ങളും ഇതുമെല്ലാം പിടിച്ച ആൾക്കാരാണ് യേശു കർത്താവിന്റെ കമ്പനി. അത് കണ്ടപ്പോഴും ഇവർക്ക് മനസ്സിലായി, ഇവന് ദൈവവുമായിട്ട് എന്തേലും ബന്ധം ഉണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇവരുടെ കമ്പനി കൂടത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിന് പറഞ്ഞ വാക്കാണ് ദൈവത്തിന്റെ കൃപ. ദൈവത്തിന്റെ കൃപ, അൺമെരിറ്റഡ് ഫേവർ, അർഹിക്കാത്ത ദാനം സൗജന്യമായി കൊടുക്കുന്നതിന് പറഞ്ഞ പേരാണ് ദൈവത്തിന്റെ കൃപ. ഇവിടെ ഇവിടെ ചോദിക്കുകയാണ് അവര്, ഈ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാ പറയുന്നേ, നീ എന്തു പറയുന്നു, നീ എന്തു പറയുന്നു? ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ആടോ. ഞാൻ താഴെ നിങ്ങളൊന്ന് വായിച്ചു നോക്കി അതിന്റെ 10-ാം വാക്യം. നമുക്ക് സംഭവമൊക്കെ അറിയാമെന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് വാക്യം മാത്രം വായിച്ചു പോകാം. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ അവരെവിടെ, നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകുക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. നോക്ക് സ്വരങ്ങളെ, അവിടെ യേശു ചോദിച്ച ചോദ്യം, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ? അവള് പറഞ്ഞു, ഇല്ല കർത്താവേ. എന്താ കാര്യം, കുറ്റമില്ലാഞ്ഞിട്ടാണോ? അല്ല, പിന്നെന്താ ശിക്ഷ വിധിക്കാഞ്ഞേ? മനസാക്ഷിക്കുത്വം ഉണ്ടായത് കൊണ്ട് വിധിക്കാഞ്ഞതാ. കാരണം വാദി പ്രതിയായി പോയി. കർത്താവിന്റെ അടുക്കൽ വന്നാൽ, കർത്താവിന്റെ വെളിച്ചത്തിൽ വന്നാൽ വാദി പ്രതിയാകും. പ്രൈസ് ദി ലോർഡ്. അതാ കർത്താവിന്റെ പ്രത്യേകത. നമ്മൾ കർത്താവിന്റെ അടുക്കൽ ചിന്തിച്ചു പറഞ്ഞു, കർത്താവേ എന്റെ കൂടെയുള്ള ആള് ഭയങ്കര പ്രശ്നമാ, എനിക്ക് യാതൊരു സമാധാനം തരുന്നില്ല, എന്നും വിഷയമാ കർത്താവേ, അതുകൊണ്ട് ഞാനും ചില സമയത്ത് അങ്ങ് ദേഷ്യപ്പെട്ടു പോവാ കർത്താവേ, എങ്ങനെങ്കിലും അവളെ ഒതുക്കണം കർത്താവേ, അവനെ ഒതുക്കണം എന്നൊക്കെ പറഞ്ഞ് യേശുവിന്റെ അടുക്കൽ ചെല്ലുമ്പോ ഞാൻ പറയട്ടെ, വാദി പ്രതിയാവും. കർത്താവ് പറയും, മോനെ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. അതെ, കർത്താവിന്റെ അടുക്കെ ചെന്നാൽ ഒരു കുഴപ്പം. കർത്താവിന്റെ പ്രകാശത്തിലാ ശരിക്കും പ്രകാശം കാണാൻ പറ്റുന്നേ. കർത്താവിന്റെ വെളിച്ചത്തിൽ മാത്രമേ കാര്യങ്ങൾ ഉള്ളതുപോലെ കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് കർത്താവ് ഉള്ളു പറഞ്ഞു, ആര് നിന്നെ വിധിച്ചില്ലേ? എന്നിട്ട് പറയാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, യോഹനൻ പറയുകയാണ്, പിതാവാരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം ആർക്ക് കൊടുത്തിരിക്കുന്നു? പുത്രന് കൊടുത്തിരിക്കുന്നു. ന്യായവിധി മുഴുവൻ ന്യായവിധിക്ക് അധികാരമുള്ള പുത്രൻ പറയുകയാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഗോ. ഇതിന് പറഞ്ഞ പേരാ കൃപ. അർഹിച്ചത് എന്താ അവൾക്ക് അർഹിച്ചത്? അവൾക്ക് അർഹിച്ചത് കല്ലെറിഞ്ഞുള്ള മരണമായിരുന്നു. അവൾക്ക് അർഹിച്ചത്, അവൾക്ക് ന്യായമായി കിട്ടേണ്ടിയിരുന്നത് അവളുടെ മരണമാ. എന്നാൽ കർത്താവ് മരണത്തെ മാറ്റി. അതുകൊണ്ടാണ് തീത്തോസിന്റെ ലേഖനം എഴുതിയത്, ഇപ്പോൾ മരണം മാറി ജീവനും അക്ഷയതയും സുവിശേഷത്താൽ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ പ്രത്യേകത ഏതാ? മരണം മാറിപ്പോയി, ജീവൻ വെളിപ്പെടുന്നു, അക്ഷയത വെളിപ്പെടുന്നു, ഇറ്റേണിറ്റി വെളിപ്പെടുന്നു. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, വിധിക്കുന്നില്ല. ഇതാ സുവിശേഷങ്ങൾ ഉടനീളമുള്ള കർത്താവിന്റെ റെസ്പോൺസ്. അതുകൊണ്ടാ പറഞ്ഞത്, അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി, കൃപ നിറഞ്ഞ കർത്താവ്, കൃപ നിറഞ്ഞ കർത്താവ്. മറിയത്തിന് കൃപ ലഭിച്ചതേ ഉള്ളൂ കേട്ടോ. കാരണം പലപ്പോഴും കൃപ നിറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അല്ല, കൃപ ലഭിച്ചതേ ഉള്ളൂ മറിയത്തിന്. കർത്താവിന്റെ അമ്മയായ മറിയത്തിന് കൃപ ലഭിച്ചു. പക്ഷേ കൃപ നിറഞ്ഞത് ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് മാത്രമാ. ഹീസ് ദി എംബോഡിമെന്റ് ഓഫ് ഗ്രേസ്, ഹീസ് ഫുൾ ഓഫ് ഗ്രേസ്, ഹീസ് എവറിത്തിങ് ഓഫ് ഗ്രേസ്, ഹീസ് ഓൾ ഓഫ് ഗ്രേസ്, ഓൾ ഓഫ് ഗ്രേസ്. പിന്നെ നിങ്ങൾ നോക്കുക, ബൈബിളിൽ മുഴുവൻ ചരിത്രവും ഇതാ. എന്താണെന്നറിയാമോ? കർത്താവിന്റെ കൃപ, കർത്താവിന്റെ കൃപ. ഈ കൃപയെ നമ്മളൊന്ന് സ്പർശിക്കണം ദൈവം ആഗ്രഹിക്കുക. ഈ കൃപ, ഈ കൃപ അനുഭവിക്കുന്നവരുടെ പ്രത്യേകത ഞാൻ പറയാം. എന്താന്ന്, അവരിടയ്ക്ക് പൗലോസിനെ പോലെ പറയും, എന്താണെന്നറിയോ, ആ പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു, എങ്കിലും എന്ത് ചെയ്തു, എനിക്ക് കൃപ ലഭിച്ചു. അവർക്കൊരു ബോധ്യം എപ്പോഴും ഒരു കൊണ്ട നടക്കും. എന്താണെന്നറിയാമോ? എന്താ, ആ പാപികളിൽ ഞാൻ ഒന്നാമനാ. സ്വരങ്ങളെ, ദൈവത്തിന്റെ കൃപ കിട്ടിയവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അതാ. അവൻ ആരെയും വിധിക്കാൻ പോകത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അവനറിയാം എനിക്ക് കൃപ കിട്ടിയതാ, എനിക്ക് ഞാൻ നേടിയെടുത്തതല്ല, എനിക്ക് അർഹിച്ചത് കിട്ടിയതല്ല, അർഹിക്കാത്ത ദാനം. കർത്താവ്, ഞാൻ എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഒന്നും ചെയ്തില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. എന്തായാലും ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെന്ന് പറഞ്ഞു, കർത്താവേ എന്നൊന്ന് നിലവിളിച്ചപ്പോൾ, ഞാൻ നിന്നെ വിശ്വസിക്കുന്ന കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ, അവൻ എന്നോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഫോർഗിവ്നെസ് ഓഫ് സിൻ. പ്രൈസ് ദി ലോർഡ്. ഇതാ സഹോദരങ്ങളെ വചനത്തിന്റെ തീം. അതാ കർത്താവിന്റെ മേശയുടെ അരികിലേക്ക് വരുമ്പോൾ നാം തിരിച്ചറിയേണ്ട സത്യം ഇതാ. എന്താ? ദൈവത്തിന്റെ കൃപ മനുഷ്യരെ തേടി വന്നു. ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുക. റോമാലേഖനം, റോമൻസ് അതിന്റെ 5-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 5. അതിന്റെ 15 മുതൽ വായിക്കാം.
എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിന്റെ ബലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതികാരണവും വിധിക്ക് ഹേതുവായി തീർന്നു.
അതിന്റെ 17-ാം വാക്യം വായിക്കാം.
ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും.
ശ്രദ്ധിച്ച്, ഇവിടെ ആദ്യം എഴുതിയിരിക്കുകയാണ്, എന്താണ് 15-ാം വാക്യം? ബട്ട് ദ ഫ്രീ ഗിഫ്റ്റ് ഈസ് നോട്ട് ലൈക്ക് ദ ട്രാൻസ്ഗ്രഷൻ, ഫോർ ഇഫ് ബൈ ദ ട്രാൻസ്ഗ്രഷൻ ഓഫ് ദ വൺ മെനി ഡൈഡ്, മച്ച് മോർ ഡിഡ് ദ ഗ്രേസ് ഓഫ് ഗോഡ് and the gift by the grace of one man Jesus Christ abound to the many. ningala vaakkal ok sadhikana avade abound ennulla vaakkal nokkuga. aadaminte paavam aneka shishyavidhikku kaaranamayi theernengile devathinte kruba nittu veendum eduthu parayiyana. the gift by the grace of the one man Jesus Christ abound to the many. ആദാമിന്റെ പാപം അനേകരുടെ ജീവിതത്തിൽ ശിക്ഷാവിധിക്ക് കാരണമായി തീർന്നപ്പോൾ ദൈവത്തിന്റെ കൃപ അനേകർക്ക് എന്ത് ചെയ്തു? നീതീകരണത്തിന്റെ കാരണമായി തീർന്നു. അവിടെ എഴുതി നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഫ്രീ ഗിഫ്റ്റ്. സ്വരങ്ങൾ, എന്താ രക്ഷ എന്ന് പറഞ്ഞാൽ? രക്ഷ ഒരു സൗജന്യ ദാനമാ, സൗജന്യ ദാനമാ. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഒറ്റ കാര്യം, അല്ലെങ്കിൽ നാം ചെയ്തൊരു കാര്യം, കൈനീട്ടി അങ്ങ് മേടിച്ചതേ ഉള്ളൂ. എന്താ ചെയ്തേ? എന്താ? സൗജന്യമായ ദാനം. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? പാപത്തിന് പരിഹാരം ചെയ്യുവാൻ ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല. തന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല. എന്നാൽ ദൈവം തന്റെ പുത്രനിലൂടെ, തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ സൗജന്യമായി നമ്മുടെ പാപം ക്ഷമിച്ചു. നമുക്ക് കിട്ടിയത് സൗജന്യമായിട്ടാ, പക്ഷേ അവന് കൊടുക്കേണ്ടി വന്നത് വലിയൊരു വിലയാ. നമ്മൾ അതുകൊണ്ട് ഇപ്പൊ നേരത്തെ പാടിയത് താങ്ക് യു ഫോർ ദ ക്രോസ് ലോർഡ്, താങ്ക് യു കർത്താവേ നന്ദി. സൗരങ്ങൾ എപ്പോൾ നമുക്കിത് സൗജന്യമായി കിട്ടിയതാണെന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ അതിനുവേണ്ടി കർത്താവ് കൊടുക്കേണ്ടെന്ന് കർത്താവ് കൊടുത്ത വില എത്രയാണെന്ന് നാം ഒന്ന് തിരിച്ചറിയണം. അതോർക്കുമ്പോഴാ നമ്മുടെ ഹൃദയം നിറയുന്നത്, അതോർക്കുമ്പോഴാ നമ്മുടെ കണ്ണുകൾ നിറയുന്നത്. കാരണം അവൻ അടിയേറ്റത്, അവൻ രക്തം ചിന്തിയത്, അവന്റെ കൈകളിലും കാലുകളിലും ആണിയടിക്കപ്പെട്ടത് അതിനൊറ്റ കാരണമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? എന്റെ പാപത്തിന് ഞാൻ ഒരു വിലയും കൊടുക്കാതെ സൗജന്യമായി എന്റെ പാപം ക്ഷമിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാ. പ്രൈസ് ദി ലോർഡ്. ഈ വീണ്ടും അതിന്റെ 17-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഇഫ് ബൈ ദി ട്രാൻസ്ഗ്രഷൻ ഓഫ് ദ വൺ ഡെത്ത് റെയിൻഡ് ത്രൂ ദ വൺ, ആദമിന്റെ പാപം നിമിത്തം മരണം വാണു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ വാണുകൊണ്ടിരുന്നത്? മരണം. എല്ലാ മനുഷ്യരിലും മരണം വാണുകൊണ്ടിരുന്നു. എല്ലാവരും മരണഭീതിയിൽ അടിമകളായിരുന്നു. മരണമാ വാണുകൊണ്ടിരുന്നത്. എന്നാൽ മച്ച് മോർ ത്രൂ ദ വൺ ഡെത്ത് റെയിൻ ത്രൂ ദ വൺ മച്ച് മോർ ദോസ് ഹു റിസീവ് ദി അബുണ്ടൻസ് ഓഫ് ഗ്രേസ് and the gift of righteousness will reign in life through the one Jesus Christ. യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഏറ്റവും അധികമായി ജീവനിൽ വാഴുമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. നോക്ക സ്വരങ്ങളെ, കർത്താവ് നമുക്ക് സൗജന്യമായി പാപക്ഷമ തരിക മാത്രമല്ല, പിന്നെന്തും കൂടെ തന്നേ, അബുണ്ടൻസ് ഓഫ് ഗ്രേസ്, കൃപയുടെ സമൃദ്ധിയുടെ പ്രത്യേകത. നമ്മൾ എന്തിൽ വാഴുക എന്നറിയാമോ? ജീവനിൽ വാഴും, ദൈവത്തിന്റെ ജീവനിൽ നാം വാഴും. പണ്ട് വാണുകൊണ്ടിരുന്ന എന്തായിരുന്നു? മരണം വാണുകൊണ്ടിരുന്നു. കാരണം മരണത്തിനായിരുന്നു ജീവിച്ചത്, മരണഭയമായിരുന്നു നമ്മെ ഭരിച്ചിരുന്നത്. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്താ വാഴുന്നേ? ജീവനിൽ നാം വാഴും. ആര് നിമിത്തമാ? യേശു ക്രിസ്തുവിലൂടെ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ മരണം മാറി, ഇപ്പൊ എന്താ ഉള്ളേ? അത് പറയുമ്പോ പോലും ഒരു ജീവനില്ല. ജീവനിൽ വാഴും. ഞാൻ എന്റെ തൊട്ട് മുകളിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞ 5-ാം അധ്യായത്തില് ആ കൃപയെ കുറിച്ച് അവിടെ ചോദിച്ചിരിക്കുന്ന വാക്യം ശ്രദ്ധിക്കണം. 6-ാം വാക്യം, ഒന്ന്,
നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ
5-6 റോമൻസ്, ആ
ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു.
ക്രൈസ്റ്റ് ഡൈഡ് ഫോർ ദി അൺഗോഡ്ലി എന്ന് എഴുതി വെച്ചിരിക്കുന്നേ. നല്ലതായിട്ടല്ല മരിച്ചത്. പിന്നെ എപ്പോഴാണ് മരിച്ചത്? നാം അൺഗോഡ്ലി ആയിരിക്കുമ്പോൾ, നാം അഭക്തരായിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. അപ്പൊ ഒന്നാമത് നമുക്കുണ്ടായിരുന്ന ക്വാളിഫിക്കേഷൻ ഇതാണ്, എന്താണ്? അൺഗോഡ്ലി. എന്താ അതിന്റെ അർത്ഥം? അൺഗോഡ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ദൈവഭക്തി എന്ന് പറഞ്ഞൊരു സംഭവം അടുത്തൂടെ പോലും പോയിട്ടില്ല. അപ്പൊ നമ്മൾ ചോദിക്കാൻ ചിലരൊക്കെ, ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചില്ല വേറെ, പണ്ടൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചില്ലായിരുന്നു. പ്രാർത്ഥിച്ചു, എന്തിനു വേണ്ടി പ്രാർത്ഥിച്ച്? പരീക്ഷ പാസ്സാകാൻ, മക്കളുടെ കാര്യം ശരിയാകാൻ, ജോലിയുടെ കാര്യം ശരിയാകാൻ, എന്തുമാത്രം പ്രാർത്ഥനയാ. ഈ പ്രാർത്ഥനയെ കഴിഞ്ഞപ്പോ നമ്മൾ ഓർത്തോണ്ടിരുന്ന അറിയോ, ഓ ഞാൻ എന്തോ ഒരു ഗോഡ്ലിയാ, ഇന്ന് 2 മണിക്കൂർ പ്രാർത്ഥിച്ചു. വെള്ളിയാഴ്ച ദിവസം രാവിലെ മുതൽ ഉച്ച വരെ എന്ത് ചെയ്തു? ഉപവസിച്ചു. ഉച്ചയായപ്പം ബീഫും പൊറോട്ട അടിച്ചു. അത് വേറെ കാര്യം. അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിച്ചോണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു. എന്തറിയോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചോണ്ടിരുന്നത് എന്തോ വലിയ കാര്യം ചെയ്യാന്നാ. ഒരു നേരം ഭക്ഷണം സ്കിപ്പ് ചെയ്ത് നമ്മൾ വിചാരിക്കുന്നതെന്ന് അറിയാമോ? ഓ എന്തോ ഒരു കാര്യം ചെയ്തോണ്ടിരുന്നേ, ഒന്ന് പ്രാർത്ഥനയ്ക്ക് പോയാൽ. അല്ലെങ്കിൽ നോ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പണ്ട് അൺഗോഡ്ലി ആയിരുന്നെന്ന്, അഭക്തനായിരുന്നെന്ന്, കാര്യം നടക്കാൻ വേണ്ടി മാത്രമാ പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ പ്രാർത്ഥിച്ചത്, അല്ലാതെ പ്രാർത്ഥന എന്ന് പറഞ്ഞ കാര്യം സംഭവിച്ചിട്ടേയില്ല. While we were ungodly, Christ died for us. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. വീണ്ടും അതിന്റെ താഴെ അതിന്റെ 8-ാം വാക്യം, verse 8,
ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു.
അടുത്തത് പറയുകയാണ്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ. ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും എന്നറിയാമോ, പാപത്തിലാ ജീവിച്ചുകൊണ്ടിരുന്നേ. ഒന്ന് അൺഗോഡ്ലിയാ, ദൈവത്തോട് നമ്മൾ ഭയങ്കര ബന്ധമുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്. ഓരോ ആക്ടിവിറ്റീസിലൂടെ ദൈവവുമായിട്ട് ബന്ധമുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അഭക്തനായിരുന്നു എന്ന് വചനം പറയുക. 2, അത് മാത്രമല്ല, അടുത്തൊരു 1-ാം നല്ലൊരു ലെവലുണ്ട്. എന്താന്ന്? പാപികളായിരിക്കുമ്പോൾ. അവൻ നമുക്ക് വേണ്ടി മരിക്കിയാൽ. അവൻ നമ്മൾ നന്നായിട്ടല്ല നമുക്ക് വേണ്ടി മരിച്ചത്, നാം പാപികളായിരിക്കുമ്പോൾ. മൂന്നാമത്തെ കാര്യം, അതിന്റെ പത്താം വാക്യം,
ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ.
ഓ, ശ്രദ്ധിച്ചേ, മൂന്നാമത്തെ നമ്മുടെ യോഗ്യതയാണ് ആരായിരുന്നു? ശത്രുക്കളായിരുന്നു, ശത്രുക്കളായിരുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നത് ശത്രുത്വമാണ്. ഇതാണ് രക്ഷിക്കപ്പെട്ടതിന്റെ മുൻപിലുള്ള ഒരാളുടെ അവസ്ഥ. ഒന്ന്, അഭക്തനാണ്; രണ്ട്, പാപിയാണ്; മൂന്നാമത്, ദൈവത്തോട് ശത്രുത്വമാണ്. ഒരാൾ, ഇതാ ഏറ്റവും വലിയ വഞ്ചന പിശാചിന്റെ. ശ്രദ്ധിക്കണേ, ഒരാൾ രക്ഷിക്കപ്പെടാതിരിക്കുമ്പോഴും പിശാച് അവന്റെ മനസ്സിൽ കൊടുക്കുന്ന പിക്ചർ എന്നറിയാമോ? ഒരു കുഴപ്പമില്ലാതെ പൊക്കോടുക എന്നാ. കാരണം എന്താ? ഏതെങ്കിലും മതപരമായ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഭക്തനാണെന്ന് പിശാച് അവന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? ഒരു ചിന്ത കൊടുക്കും. പക്ഷെ സൗരങ്ങളെ തിരിച്ചറിയണേ, നാം അഭക്തരായിരുന്നപ്പോൾ, നാം പാപികളായിരുന്നപ്പോൾ, നാം ശത്രുക്കളായിരുന്നപ്പോൾ, ഒരു യോഗ്യതയും അവകാശപ്പെടാനില്ലായിരുന്നപ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, നത്തിങ് എന്ന് പറഞ്ഞാൽ, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ജഡപ്രകാരം ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്തില്ല? They cannot please God, those who are in the flesh. ജഡത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള പിക്ചർ അതാ, നമ്മൾ തിരിച്ചറിയണം. അതറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഈ രക്ഷയുടെ വലിപ്പം എന്താണെന്ന്. രക്ഷയുടെ വലിപ്പം നമ്മൾ അറിയാത്തത്, രക്ഷിക്കപ്പെട്ടതിന്റെ മുൻപ് എന്തായിരുന്നു നമ്മുടെ അവസ്ഥയെന്ന് നമ്മൾ റിയലൈസ് ചെയ്യാത്തത് കൊണ്ടാണ് രക്ഷയുടെ വലിപ്പം നമുക്ക് മനസ്സിലാകാത്തത്. കാരണം എന്നറിയോ, ഒത്തിരി പേര് ഒരു ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തികളാണെങ്കിൽ ചെറുപ്പം മുതലേ എന്തുണ്ട്? അത്യാവശ്യം പ്രാർത്ഥനയൊക്കെ ഉണ്ട്, സന്ധ്യാപ്രാർത്ഥനയുണ്ട്, നിർബന്ധപൂർവമാണെങ്കിലും എന്തുണ്ട്? സന്ധ്യാപ്രാർത്ഥനയുണ്ട്, ബൈബിൾ വായന ഉണ്ടോ? പിന്നെ ബൈബിൾ വായന ഉണ്ടോന്നോ? ബൈബിൾ വായിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ എന്നാ വഴക്ക് കേൾക്കും, അല്ലെങ്കിൽ ചോറ് കിട്ടത്തില്ല. ഇപ്പൊ ബൈബിൾ വായനയുണ്ട്. പിന്നെ ഞായറാഴ്ച ചർച്ചിൽ പോകുന്നുണ്ടോ? പിന്നെ എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതി, ഞായറാഴ്ച രാവിലെ ചർച്ചിലാണ്. കാരണം വേറെ ഒന്നുമല്ല, കൂട്ടുകാരെ കാണണം, കൂട്ടുകാരെ കാണാൻ പറ്റിയ സ്ഥലം ഏതാ? ചർച്ച്. പ്രയർ മീറ്റിങ്ങിന് പിള്ളേർ ഇരിക്കുന്നുണ്ടോ? ഞാൻ ഓർക്കും, ദൈവമേ എന്തുമാത്രം, എന്തോ ഒരു മാനസാന്തരം. മാനസാന്തരം ഒന്നുമല്ല, പ്രയർ മീറ്റിങ്ങിന് വരുമ്പോ അവിടെ വെച്ചാണ് ആരെങ്കിലും കൂട്ടുകാരെയൊക്കെ ഒന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് കാണാനും സംസാരിക്കാനും പറ്റുന്നേ. ഞാൻ പറഞ്ഞത്, ജഡത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിക്കുവാൻ കഴിവില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നേ. കഴിവില്ല. മരിച്ച ഒരാൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കണക്ഷനും ഇല്ലാത്ത പോലെ, രക്ഷിക്കപ്പെടാത്ത ആൾക്ക് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചേക്കാം, പക്ഷേ അത് എന്നാ പറഞ്ഞത്, അതങ്ങനെ ഒരു ശീലമായതുകൊണ്ട് അങ്ങ് പ്രാർത്ഥിച്ചു പോകുന്നേ ഉള്ളൂ, അത് ദൈവം കേൾക്കുന്നൊന്നുമില്ല, ദൈവത്തിന് തിരിച്ച് മറുപടിയില്ല. സ്വരങ്ങൾ തിരിച്ചറിയണം. മതഭക്തി, ഒരാചാരങ്ങള്, അനുഷ്ഠാനങ്ങള്, ഇതൊന്നും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് സാധ്യമല്ലാതിരിക്കുമ്പോൾ, 2000 വർഷങ്ങൾക്ക് മുമ്പ് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. നാം അഭക്തരായിരുന്നപ്പോൾ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. നാം പാപികളായിരുന്നപ്പോൾ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ഈ റിയാലിറ്റി വേണം നമ്മളെ ഗ്രിപ്പ് ചെയ്യാനായിട്ട്. ഈ കൃപ അനുഭവിക്കുന്നവരായി നാം മാറുന്ന ദൈവം ആഗ്രഹിക്കുക. ഈ കൃപ, എന്താ ഈ കൃപ അനുഭവിക്കുന്നില്ലെന്ന് എങ്ങനെ അറിയാൻ പറ്റുന്നേ? എങ്ങനെ അറിയാൻ പറ്റുന്നേ? ഈ ദൈവകൃപ നമ്മുടെ മേൽ ഉണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയുന്നേ? ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ദൈവത്തോടുള്ള ആഴമായ നന്ദി. താങ്ക് യു ഫോർ ദ ക്രോസ്, താങ്ക് യു ഫോർ ദ പ്രൈസ് ദാറ്റ് യു ഹാവ് പെയ്ഡ്. കർത്താവേ, നീ എനിക്ക് വേണ്ടി എത്ര വലിയ വിലയാ കൊടുത്തേ. കർത്താവിനോടുള്ള നന്ദി ഹൃദയത്തിൽ കൊണ്ടു നടക്കുക. കാരണം യോഗ്യത ഇല്ലാതിരുന്ന എന്നെ അവിടുന്ന് തന്റെ കൃപയാ രക്ഷിച്ചല്ലോ. ദൈവത്തോട് അടുത്തെല്ലാനായിട്ട് ഒരു യോഗ്യതയും എനിക്കില്ലാതിരിക്കുമ്പോൾ, ദൈവമേ നീ ഇറങ്ങി വന്ന് എന്നെ രക്ഷിച്ചല്ലോ. കർത്താവേ നന്ദി, കർത്താവേ നന്ദി. എനിക്ക് ഒരു അവകാശവും ഇല്ലാതിരിക്കുമ്പോഴും കർത്താവ് എന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് എന്നെ വീണ്ടെടുത്തല്ലോ. കർത്താവേ നന്ദി, കർത്താവേ നന്ദി. ഹൃദയത്തിന്റെ ആഴത്തിൽ കർത്താവിനോടുള്ള നന്ദിയും സ്നേഹവും, കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഒരു മുഴു ജീവിതം മുഴുവൻ കർത്താവിനോടുള്ള നന്ദിയുടെയും സ്നേഹത്തിന്റെയും ജീവിതമായി മാറും. ജീവിതമായി മാറും. ഇതാ രക്ഷിക്കപ്പെട്ടതിന്റെ പ്രത്യേകത. അതാ ഒറ്റ കാര്യം മാത്രമേ പിന്നെ ഹൃദയത്തിൽ ഉണ്ടെന്നറിയാമോ? കർത്താവിനോടുള്ള ആഴമായ സ്നേഹം. ആഴമായ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. സ്വരങ്ങളെ, അങ്ങനെ രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതം മുഴുവൻ ഒറ്റ കാര്യത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ വേറൊരു ചിന്ത ഉണ്ടായിട്ടില്ല. അങ്ങനെ കാലത്തിൻ്റെ തികവിൽ ജോലി ചെയ്തു, അല്ലെങ്കിൽ പഠിച്ചു, അല്ലെ പല കാര്യം ചെയ്തു, കുടുംബമായി, മക്കളായി, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സുവിശേഷ വേലയായി. പക്ഷേ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് വേണ്ടി യാഗമായി തീർന്ന എൻ്റെ കർത്താവിനോടുള്ള ആഴമായ സ്നേഹം. വേറൊന്നും എൻ്റെ ഹൃദയത്തെ ഭരിച്ചിരുന്നില്ല. ഇപ്പോഴും എൻ്റെ ഹൃദയത്തെ ഭരിക്കുന്ന ഒരൊറ്റ കാര്യമാ, ഒരൊറ്റ കാര്യം. അതിലെന്തെങ്കിലും കുറവ് വരുമ്പോഴേ ഞാൻ ഡൗൺ ആകാത്തുള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും എന്നെ അധികം ക്ഷീണിപ്പിക്കാറില്ല, ബാക്കിയൊന്നും അധികം അങ്ങ് ക്ഷീണിപ്പിക്കാറില്ല. പക്ഷെ എപ്പോഴെങ്കിലും എൻ്റെ ആത്മമണവാളനുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെങ്കിലും ഒരു കുറവ് വന്നാൽ അതെന്നെ ക്ഷീണിപ്പിക്കും. അതെൻ്റെ ഹൃദയത്തിന് ദുഃഖമാ, അതെൻ്റെ മനസ്സിന്റെ സമാധാനം കെടുത്തു, മനസ്സിന്റെ സമാധാനം കെടുത്തു. അപ്പോൾ ക്രിസ്ത്യൻ ലൈഫ് ഈസ് ക്രൈസ്റ്റ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാ, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാ. അവനെ അനുഗമിക്കുന്നതാ, അവനെ സ്നേഹിക്കുന്നതാ, അവനിൽ വസിക്കുന്നതാ, അവന്റെ കൂടെ നടക്കുന്നതാ. ഇൻ ഹിം, വോക്ക് ഇൻ ഹിം, ലിവ് ഇൻ ഹിം, ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. കാരണം എന്താ? സൗജന്യമായി കിട്ടിയ കൃപ. ഈ സാറിന് ബിനോയ് സോരന് ഇങ്ങനെ കർത്തൃമേശയുടെ മുൻപ് ഇങ്ങനെ പറയാറുണ്ട്, ആർക്കൊക്കെ കർത്തൃമേശയിലേക്ക് വരാം, നിങ്ങൾക്കറിയായിരിക്കും കാണാതെ. ആർക്കൊക്കെയാ? രക്ഷിക്കപ്പെട്ടവരായിരിക്കണം, സ്നാനപ്പെട്ടവരായിരിക്കണം, മനസാക്ഷി വിലക്കാത്തവരായിരിക്കണം. ഞാൻ അല്പമൊന്ന് എലാബറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, കാരണം സമയത്തിന്റെ പരിധി നമുക്ക് അത്രയൊക്കെ പറഞ്ഞ് പോകാൻ പറ്റുള്ളൂ. കാരണം അത് ഇതൊന്ന് എലാബറേറ്റ് ചെയ്യണം, ഇച്ചിരി കൂടുതൽ സമയം എടുക്കണം, കാരണം അത്ര സമയം നമുക്കില്ല. അപ്പൊ ഞാനതുകൊണ്ട് സഹോദരന് വേണ്ടിട്ട് അങ്ങ് എലാബറേറ്റ് ചെയ്യാം. എന്താ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിക്കുക, യേശു എൻ്റെ ഉള്ളിലേക്ക് വരിക. ദാറ്റ് ഈസ് സാൽവേഷൻ. യേശു വന്നത് മുഖാന്തരം പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. യേശു വന്നത് മുഖാന്തരം ഞാനൊരു പുതിയ വ്യക്തിയായി. യേശു വന്നത് മുഖാന്തരം സ്വർഗത്തിൽ എൻ്റെ പേരെഴുതി. യേശു വന്നത് മുഖാന്തരം എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. ഓക്കെ, ഇപ്പോൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കണം എന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒറ്റ കാര്യമാ, യേശു. യേശു ഹൃദയത്തിലേക്ക് വന്നു, യേശുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നു, യേശുവിന്റെ കൂടെ നടക്കുന്ന ജീവിതത്തിലേക്ക് വന്നു, യേശുവിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ദാറ്റ് ഈസ് സാൽവേഷൻ. ഒരിക്കൽ ജോണങ്ങൾ, അദ്ദേഹം മരിച്ചുപോയി, ജോണങ്ങൾ ഒരിക്കലും എടുത്ത് പറഞ്ഞു, ബ്രദറെ അന്ന് ബ്രദർ ഇവിടെ വചനം സംസാരിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം സാറിൻ്റെ രക്ഷയെക്കുറിച്ച് പറയുമ്പോഴത്തേന് ഒത്തിരി പേര് ഒത്തിരി പോയിന്റുകളാണ് പറയാറുള്ളത്, രക്ഷയ്ക്ക്, രക്ഷയ്ക്ക് 7 പോയിന്റ്. പക്ഷേ എനിക്കന്ന് വചനം കേട്ടപ്പോൾ സന്തോഷം തോന്നി, രക്ഷ ക്രിസ്തുവാ. 7 പോയിന്റല്ല, രക്ഷ ക്രിസ്തുവാ. ക്രിസ്തുവിലാ രക്ഷ. ആ ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ അതാ രക്ഷ. ക്രിസ്തുവിനെ കിട്ടിയവന് രക്ഷ കിട്ടി, ക്രിസ്തുവിനെ കിട്ടിയവന് എല്ലാം കിട്ടി, ക്രിസ്തുവിനെ കിട്ടാത്തവന് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഉള്ളിലേക്ക് വരിക എന്നർത്ഥം. രണ്ടാമത്തെ കാര്യം, സ്നാനപ്പെടുക. എന്താ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ? സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനോട് കൂടി മരിക്കുക, യേശു ക്രിസ്തുവിനോട് കൂടി അടക്കപ്പെടുക, യേശു ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേൽക്കുക. അതിൻ്റെ അടയാളമാ സ്നാനം, ബാപ്റ്റിസം. Die with Jesus, bury with Jesus, resurrected with Jesus. അപ്പൊ സ്നാനം ഒരു ചടങ്ങല്ലെന്ന്, നോ, സ്നാനം എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങല്ല. ഇത്ര ഏതെങ്കിലും 10ാം ക്ലാസ് കഴിയുമ്പോൾ ഒരു പരിപാടി അല്ല സ്നാനം. അതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും മാതാപിതാക്കളോട് പറയാറുള്ളത്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ വന്ന മക്കളുടെ സ്നാനത്തെ കുറിച്ച് പറയണ്ട, അവരും ഒന്ന് പറയട്ടെ. കാരണം അവർക്ക് കർത്താവിനെ, യേശുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അവർ വന്നു, അവരുടെ ഉള്ളിൽ യേശുവിനെ വന്നു, അവർക്കറിയാം. അതുകൊണ്ട് മാതാപിതാക്കൾ ആരും ഞങ്ങളുടെ എടുക്കുമെന്ന് പറയണ്ട. സമയമാകുമ്പോൾ എന്ത് ചെയ്തു, അവർക്ക് മനസ്സിലായിക്കോളൂ, യേശു അവരുടെ ഉള്ളിലേക്ക് വന്നാൽ അവർക്കറിയാം. ഇനി അവർക്കത് അറിയാൻ വയ്യെങ്കിൽ പിന്നെ ഇനി ഒരിക്കലും അറിയാനും പോകുന്നില്ല. അതുകൊണ്ടാണ് അപ്പോൾ സ്നാനം എന്ന് പറഞ്ഞാൽ അത് യേശുവിനോട് കൂടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്താണ് ജീവനിൽ നടക്കുക, യേശു ക്രിസ്തുവിനോട് കൂടി നടക്കുക എന്നതിന്റെ അർത്ഥം. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജീവനാൽ ജീവിക്കുക എന്നതിന്റെ അർത്ഥം. ദാറ്റ് ഈസ് ബാപ്റ്റിസം. ഇനി മൂന്ന്, മനസാക്ഷി വിലക്കാത്തവരായിരിക്കണം. എന്ത് ഈ മനസാക്ഷി വിലക്കാത്തവരായിരിക്കണം എന്ന് പറഞ്ഞാൽ രണ്ട് കൊരിന്ത്യരിൽ എന്താണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ട് കൊരിന്ത്യർ അതിന്റെ 13 അധ്യായം, സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 13 അതിന്റെ 5 വാക്യം, 5.
നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ?
ശ്രദ്ധിച്ചേ, ടെസ്റ്റ് യുവർസെൽസ് ടു സീ ഇഫ് യു ആർ ഇൻ ദ ഫെയ്ത്ത്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ഒന്ന് ടെസ്റ്റ് ചെയ്യണം. എന്താ? എക്സാമിൻ യുവർസെൽഫ്. വീണ്ടും പറയണം, ഒന്നുകൂടെ പരിശോധിക്കണം. എന്താണ്? Or do you not recognize this about yourselves, that Jesus Christ is in you, unless indeed you fail the test? അപ്പോൾ ടെസ്റ്റ് എത്രയേ ഉള്ളൂ? ക്രിസ്തീയ ജീവിതത്തിന്റെ ടെസ്റ്റ് ഇതാണ്, യേശു നിങ്ങളുടെ ഉള്ളിലുണ്ടോ ഇല്ലയോ? യേശു ഉണ്ടെങ്കിൽ പരീക്ഷ പാസായി, യേശു ഇല്ലെങ്കിൽ തോറ്റു, പരീക്ഷ തോറ്റു. ഒരുപക്ഷെ നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും എന്നാ പറഞ്ഞത് ഏതെങ്കിലും ഫൗണ്ടേഷൻ, ചാരിറ്റി ഫൗണ്ടേഷന് നിങ്ങൾ എല്ലാ മാസവും 100,000 രൂപ വെച്ച് കൊടുക്കുന്നവരായിരിക്കാം, പക്ഷെ യേശു ഇല്ലെങ്കിൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടു. ഇനി വേണമെങ്കിൽ സുവിശേഷം പറയുന്നവരായിരിക്കാം, എല്ലാ ദിവസവും ചെല്ലുണ്ട്, എല്ലാ ദിവസവും ഒരാളോടെങ്കിലും സുവിശേഷം പറയാം, ഫൈൻ. എല്ലാ ദിവസവും ഒരാളോട് സുവിശേഷം പറഞ്ഞ വ്യക്തിയായിരിക്കാം, പക്ഷെ യേശു ക്രിസ്തു നിങ്ങളുണ്ടോ ഇല്ലയോ? ദാറ്റ് ഈസ് എ ടെസ്റ്റ്. യേശു ഉണ്ടോ? എന്താ യേശു ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ എന്താ എന്താ അവിടെ കാര്യം? എങ്ങനെ യേശു ഉണ്ടോ എന്നറിയുന്നേ? തൊട്ടു മുകളിലേക്ക് വായിച്ച് അതിന്റെ 12 അതിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ.
ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്ന് പിണക്കം, ഈർഷ്യ, ക്രോധം, ഷാഢ്യം, ഏഷ്ണി, കുശുകുശുപ്പ്, നികളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും, ഞാൻ വീണ്ടും വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് നിങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു.
ഇതാ ശ്രദ്ധിച്ചേ, യേശു ഉണ്ടെങ്കിൽ, യേശു ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന എന്താറിയാമോ? ആത്മാവിന്റെ ഫലങ്ങളിലേക്ക്, സ്നേഹം. യേശു ഉള്ളിലുണ്ടെങ്കിലുണ്ടല്ലോ സ്നേഹത്തിന്റെ ഒരു ഒഴുക്ക് ജീവിതത്തിലുണ്ട്. യേശു ഉള്ളിലുണ്ടെങ്കിൽ സമാധാനം നദി പോലെ ഒഴുകും. യേശു ഉള്ളിലുണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ട്. യേശു ഉള്ളിലുണ്ടെങ്കിൽ അതാ പ്രത്യേകത. യേശു ഉള്ളിലുണ്ടെങ്കിൽ ആത്മാവിന്റെ ഫലം. ഇനി യേശു ഇല്ലാതെ പോകുന്നതിന്റെ കാര്യം പൗലോസ് എഴുതി വെച്ചിരിക്കുക, ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുമോ, നിങ്ങൾ ആഗ്രഹിക്കാത്ത വിധത്തിൽ എന്നെ കാണുമോ, ഒരു പ്രശ്നമാകാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുക. ഈ പൗലോസ് പറയാണ്, ഞാൻ പലരെയും ചൊല്ലി ഞാൻ ദുഃഖിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എന്നിട്ട് ഒന്ന് വായിച്ചു നോക്കി അതിന്റെ 7-ാം 13:7 എന്ന് വായിച്ചു. 13:7,
നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
ഓ, ശ്രദ്ധിച്ചേ, എന്നിട്ട് പ്രാർത്ഥിക്കുക, നിങ്ങളൊരു ദോഷവും ചെയ്യാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്വരങ്ങളെ, ക്രിസ്തു ഉള്ള ജീവിതം എന്ന് പറഞ്ഞാലുള്ള പ്രത്യേകത എന്നറിയാമോ? ക്രിസ്തു ഉള്ള ജീവിതത്തിൽ ഒരാൾക്ക് പോലും പാപത്തിൽ തുടരാൻ കഴിയത്തില്ല. ക്രിസ്തു ഉള്ളിലുണ്ടെങ്കിൽ പാപത്തിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ക്രിസ്തു അകത്ത് നിന്ന് ഉടനെ പറയും, മോനെ ആ ആളുമായിട്ട് തെറ്റിയല്ലേ, നമ്മൾ തമ്മിലും തെറ്റി. ക്രിസ്തു ഉണ്ടെങ്കിൽ, ക്രിസ്തു ഉള്ളതിന്റെ ഏറ്റവും വലിയ തെളിവത്, അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ പാപം ചെയ്യുന്നില്ല, ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. എന്റെ അർത്ഥം തുടരുന്നില്ലെന്ന് അർത്ഥം, കണ്ടിന്യൂ ചെയ്തങ്ങ് പോകത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ, ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. എന്താ ദൈവത്തിന്റെ വിത്ത്? ദൈവത്തിന്റെ ജീവൻ, അല്ലെങ്കിൽ കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ ക്രിസ്തു. ക്രിസ്തു ഒരുവനിൽ വസിക്കുന്നുണ്ടെങ്കിൽ അവന് തുടർമാനമായി പാപത്തിൽ ജീവിക്കാൻ കഴിയത്തില്ല. നോ, നോട്ട് അറ്റ് ഓൾ, നോട്ട് പോസിബിൾ. ഒരാളോട് പിണങ്ങിയിരിക്കാനായിട്ട് അവന് കഴിയത്തില്ല. കാരണം എന്നറിയാമോ, ഓരോ പ്രാവശ്യവും അകത്ത് ക്രിസ്തു എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും, യു ആർ റോങ് മോനെ, തെറ്റാ, റീകൺസൈൽ. എന്റെ പ്രമാണം നിനക്ക് അറിയാമല്ലോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അതാ എന്റെ പ്രമാണം. അറിയാം, കർത്താവ് ഓർപ്പിച്ചുകൊണ്ടിരിക്കും. എന്താ ക്രിസ്തു? ഞാൻ ചോദിക്കട്ടെ, കർത്താവ് ഒന്ന് വെറുതെ ഇരിക്കുകയാണോ? അല്ലെന്ന്. കർത്താവ് ഈ ഭൂമി വന്നപ്പോ മുതൽ കർത്താവ് എന്ത് ചെയ്തോണ്ടിരിക്കുന്നു? കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന കർത്താവ് വെറുതെ അങ്ങിരിക്കുവോ? നോട്ട് അറ്റ് ഓൾ. കർത്താവ് അകത്തുണ്ടെങ്കിൽ കർത്താവ് സംസാരിച്ചിരിക്കും. കാരണം അവിടുന്ന് സംസാരിക്കുന്ന കർത്താവാ. അവിടുത്തെ പേര് തന്നെ എന്താ അറിയാമോ? എന്താ കർത്താവിന്റെ പേര്? വേർഡ്. ഹിന്ദിയില് ഹിന്ദിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ആദിമേം ശബ്ദത, ശബ്ദ് പരമേശ്വർ കെ സാധ, അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശബ്ദ, ശബ്ദമാകർത്താവ്, വചനമാകർത്താവ്. അതുകൊണ്ട് ആ കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ വന്നാൽ അവിടുന്ന് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കും. അതാ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത. യേശു ഉള്ളിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാ, ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ ഒന്നായിട്ട് അങ്ങ് എടുക്കുക കേട്ടോ, നിങ്ങൾ അതിനെ ഒത്തിരി അങ്ങ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യണ്ട. പരിശുദ്ധാത്മാ ഉള്ളി വന്നിരിക്കുന്നത് തന്നെ യേശു ഉള്ളി വന്നിരിക്കുന്നത്. കാരണം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു പറയുന്നു. ഒരിടത്ത് പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവും നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞത് കർത്താവ് ഉള്ളിലുണ്ടോ? ഉള്ളിലുണ്ടെങ്കിൽ പാപത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയത്തില്ല. കാരണം കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് സംസാരിക്കും. തന്റെ പ്രമാണങ്ങൾ നമ്മുടെ ഉള്ളിൽ കർത്താവ് എന്ത് ചെയ്യും? സംസാരിച്ചുകൊണ്ടിരിക്കും. സംസാരിക്കുക മാത്രമല്ല, നമ്മൾ പറയാം, എന്റെ കർത്താവേ, എനിക്ക് ആ സഹോദരനോട് മിണ്ടാൻ തോന്നുന്നില്ല കർത്താവേ എന്ന് പറഞ്ഞാൽ, എന്നെ സഹായിക്കണേ എന്നൊരു വാക്കൊന്ന് പറഞ്ഞാൽ മതി, കർത്താവ് ഒരു കൃപ തന്നിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഫോൺ എന്ത് ചെയ്യും? ഡയൽ ചെയ്ത് ആ സഹോദരനെ വിളിക്കും, സഹോദരനെ വിളിക്കും. യെസ്, യേശു ഉള്ളിലുള്ള എന്റെ പ്രത്യേകത അതാ. അങ്ങ് തുടർന്ന് പോകാൻ പറ്റത്തില്ല. നോട്ട് അറ്റ് ഓൾ, നോട്ട് അറ്റ് ഓൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വചനം പറഞ്ഞത് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ഇതാ പ്രമാണം, പ്രമാണം. സി, വീഴ്ചയൊക്കെ ഉണ്ടാകാവുന്നേ. ഞാൻ പറഞ്ഞത് വീഴ്ച കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഒരാൾ പോകുന്ന വഴിക്കുന്ന് വീണു, എന്ത് ചെയ്യും? വീണയാൾ എന്ത് ചെയ്യും? നമ്മളൊന്ന് നടക്കുന്ന വഴി ഒന്ന് വീണു, എന്ത് ചെയ്തു? നമ്മൾ ഉടനെ കൊട്ടി എങ്ങനെ എഴുന്നേറ്റു, ആണ് നടക്കാൻ വയ്യ, കാലിന് ചില പ്രശ്നമുണ്ട്, എന്ത് ചെയ്തു? ഫ്രാക്ചറായി. നമ്മൾ പോയി എന്ത് ചെയ്യും? പ്ലാസ്റ്റർ ഇട്ടു, പിന്നെ പതിയെ ഒത്തി ഒത്തി നടന്നു. ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് വീണേക്കാം, ചിലപ്പോ മുട്ടുപൊട്ടിയേക്കാം, ചിലപ്പോ പ്ലാസ്റ്റർ ഇടേണ്ടി വന്നേക്കാം. പക്ഷേ അങ്ങനെ അവിടെ കിടക്കത്തില്ല. ആ പുള്ളി റെസ്റ്റ് ഒക്കെ എടുത്ത് വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങും? വീണ്ടും നടക്കാനായിട്ട് തുടങ്ങും. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തീയ ജീവിതം അതാ, നിരന്തരമായി കർത്താവിന്റെ കൂടെ ഉള്ളൊരു ജീവിതം. അവനിൽ നാം ഇരിക്കുന്നു, അവനിൽ നാം നടക്കുന്നു, അവൻ എന്നിലും ഞാൻ അവനിലും. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. യേശു വരുമ്പോൾ അങ്ങനെയാ വരുന്നത്, നമ്മുടെ ഉള്ളിൽ വാഴാൻ വേണ്ടിയാ വരുന്നത്. രാജാവായിട്ട് വാഴാനായിട്ട്, കർത്താവായിട്ട് വാഴാനായിട്ട്, നമ്മുടെ ഉള്ളിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് യേശു നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവായിട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് വരിക. ഹല്ലേലൂയ. കേട്ടില്ല, അച്ഛനോട് ഒച്ചത്തിൽ നിന്ന് പറയോ ഇക്കാര്യത്തിന്. കർത്താവേ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാം? കർത്താവേ, ഈ സഹോദരൻ പ്രസംഗിച്ച കാര്യങ്ങൾക്കെല്ലാം ആയിട്ട് സ്തോത്രം എന്നതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. പിതാ, മനസാക്ഷി വിലക്കാതിരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അതാ. മനസാക്ഷി വിലക്കാതിരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അതാ. യേശു ക്രിസ്തു എന്റെ ഉള്ളിലുണ്ടോ? യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ എന്റെ ഹൃദയത്തിന്റെ അകത്ത് സ്നേഹം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് മാനുഷികമായ രീതിയിൽ എന്റെ സ്നേഹം പോകുന്നേ, സാരമില്ല. പക്ഷെ എന്റെ ഉള്ളിലുള്ള യേശു ക്രിസ്തു എന്നെ സമ്മതിക്കത്തില്ല കേട്ടോ. നോ, എന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് എന്നെ വെറുതെ വിടത്തില്ല. ഇന്ന് സനേഹ രാവിലെ എന്നെ സൺഡേ സ്കൂളിലെ പിള്ളേർക്ക് എടുത്ത ക്ലാസ് അതാ, പരിശുദ്ധാത്മാവിനെ കുറിച്ചാ. അല്ലേ മക്കളെ, അല്ലേ സൺഡേ പരിശുദ്ധാത്മാ എന്തൊക്കെ ചെയ്യുന്നേ? എന്തൊക്കെ ചെയ്യുന്ന പരിശുദ്ധാത്മാവ് കേട്ടില്ല എന്ന് പറയാമോ? പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ അകത്ത് വന്ന് വെറുതെ കുത്തിയിരിക്കുന്ന ആളല്ലേ പരിശുദ്ധാത്മാവെന്ന്. പരിശുദ്ധാത്മാവ് ഒന്നേച്ചേ ഈ എന്നാ പറഞ്ഞത് വെറുതെ വന്ന് ഈ അധ്യക്ഷനായിട്ട് ചിലയിടത്തൊക്കെ ഇങ്ങനെ ഈ അധ്യക്ഷന്മാരുണ്ട്, അധ്യക്ഷൻ വന്ന് ഇങ്ങനെ അങ്ങ് ഇരിക്കും, ബാക്കിയുള്ള പ്രസംഗം പരിപാടിയൊക്കെ അധ്യക്ഷൻ മാത്രം നീന്ന്. അങ്ങനെ വരുന്ന ആളല്ലേ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വന്നാൽ ഗൈഡസ്, ഗൈഡ് ചെയ്യും. പിന്നെ അടുത്ത് ടീച്ചേഴ്സ്, പഠിപ്പിക്കും. ആ പരിശുദ്ധാത്മാവ് വന്നാൽ എന്താ ഞാൻ പറഞ്ഞത്, വെറുതെ ഇരിക്കത്തില്ലെന്നാ പറഞ്ഞേ. യേശു അകത്ത് വന്നാൽ യേശു മിണ്ടാതിരിക്കത്തില്ല, യേശു എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കും. ടീച്ചേഴ്സ്, പിന്നെ ലിവിനെസ്, നമ്മുടെ ഉള്ളിൽ അങ്ങ് വസിക്കും. കുറച്ചും കൂടെ ഞാൻ അങ്ങ് അങ്ങ് എഴുക, വാഴും നമ്മുടെ ഉള്ളിൽ. ഓ പ്രൈസ് ദി ലോർഡ്. പിന്നെ റീജനറേറ്റേഴ്സ്, അതാണ് നമ്മൾ ആദ്യം വായിച്ച കാര്യം. ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? രക്ഷിക്കപ്പെടുവാനിടയാകും. റീജനറേറ്റേഴ്സ്, റീജനറേറ്റ്. പിന്നെ എംപവറസ്, ഓ പ്രൈസ് ദി ലോർഡ്. എന്താ ഈ ആത്മാ ഉള്ളിൽ വന്ന വെറുതെ ഇരിക്കത്തില്ല, നമ്മളെ എംപവർ ചെയ്യും. എന്താ എംപവർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത സഹോദരനെ ക്ഷമിക്കാൻ തക്ക വണ്ണം എന്നെ എംപവർ ചെയ്യുമെന്ന്, എന്റെ ഉള്ളിലേക്ക് ഒരു ബലം വന്നിട്ട് ഞാൻ പോയി ആ സഹോദരനോട് പറയാണ്, സഹോദര എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം കേട്ടോ. ദാറ്റ് ഈസ് എംപവറിങ്. എനിക്ക് ഒരാളെ കണ്ട ഇഷ്ടമല്ല, ഞാൻ അയാളെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക, പക്ഷേ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് എംപവർ ചെയ്യാൻ തുടങ്ങിയുണ്ടല്ലോ, എനിക്ക് ഒളിച്ചു പോകാൻ പറ്റത്തില്ല. ഞാൻ ചിലപ്പോൾ അല്ലെങ്കിൽ എന്നറിയോ, പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരനോട് വർത്താനം ചെയ്തുകൊണ്ടിരിക്കുക, വേറൊരു സഹോദരൻ കൈതരാൻ വന്നു, പ്രൈസ് ദി ലോർഡ്. നോ എംപവറസ്. പിന്നെന്തെങ്കിലും ഉണ്ടോ? കൺവിക്റ്റസ്. ആ അതാ നേരത്തെ പറഞ്ഞ കാര്യം, പരിശുദ്ധാത്മാ ഉള്ളിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും കാര്യം കണ്ട് മിണ്ടാതിരിക്കത്തില്ല, പറയും മോനെ ആ നോട്ടം തെറ്റിപ്പോയി കേട്ടോ, തെറ്റിപ്പോയി. അവങ്ങ് എന്ത് ഏറ്റെടുത്താ മതി, അപ്പാ എന്നോട് ക്ഷമിക്കണേ എന്നൊന്ന് വീണാൽ ആ മൊമെന്റിൽ ക്ഷമ വന്നു, പിന്നെ സംഭവം ക്ലിയർ ആയി, പിന്നെയും വീണ്ടും ആറുകൂടെ നടക്കുക, കർത്താവിന്റെ കൂടെ നടക്കുക. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. ഇതൊരു ചടങ്ങ് പരിപാടി അല്ലെന്ന്, ചുമ്മാ വന്ന് മീറ്റിങ്ങിന് വന്ന് പോകുന്ന പരിപാടി അല്ല ക്രിസ്തീയ ജീവിതം. നാല് പാട്ട് പാടുന്നു അല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ യേശു ഉള്ളിൽ വന്ന് വസിച്ച് അവിടെ നിന്നോട് സംസാരിച്ച് എന്നെ എംപവർ ചെയ്ത് എന്നെ ബലപ്പെടുത്തി, എന്ത് ചെയ്യുക, എന്നെ പിതാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ എന്നോട് സംസാരിച്ച് ഇടപെട്ട് എന്നെ പഠിപ്പിച്ച് എന്നെ ഗൈഡ് ചെയ്ത് എംപവർ ചെയ്ത് കൺവിക്ട് ചെയ്ത് എന്നെ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപനാക്കിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. വീഴ്ചകൾ വരാമെന്ന്, മനുഷ്യ ജഡത്തിലാണല്ലോ വീഴ്ചകൾ വരാം, അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. വീഴ്ച ഒന്നൊരു വിഷയമല്ലെന്ന്, കാരണം എന്തോ വീഴുന്ന മൊമെന്റിൽ തന്നെ പറയടാ മോനെ എന്താ ഇങ്ങനെ വീണേ, ആ സാറല്ല എഴുന്നേക്ക്, ഇനി ശ്രദ്ധിച്ച് ഈ പാഠം പഠിച്ചോ, ഇനി എന്ത് ചെയ്യരുത്, ഈ തട്ടുകേട് കാണിക്കരുത്, അവിടെ പോകരുത്, അവിടെ സ്ലിപ്പറി ഗ്രൗണ്ടാണ്, അവിടെ പോകരുത്, അപ്പൊ നമ്മൾ മാറി നടക്കും. ഫൈൻ, കഴിഞ്ഞു. അതോടുകൂടി കാര്യം, നമ്മളൊരു കാര്യം പഠിച്ചു, എന്ത് ചെയ്തു, പരിശുദ്ധാത്മ നമ്മളെ ബലപ്പെടുത്തി, വീണ്ടും കർത്താവിന്റെ കൂടെ നടക്കുക, കുറ്റബോധമില്ല, ഭാരമില്ല, സന്തോഷമോ, കാരണം എന്താ എന്നെ പഠിപ്പിച്ചല്ലോ, എന്റെ തെറ്റിതിരുത്തിയല്ലോ, ഞാൻ കൂടുതൽ സന്തോഷമുള്ളവനായിട്ട് കർത്താവിന്റെ കൂടെ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. That is Christian life. That is the power of regeneration. That is the power of Jesus come and dwell in us. അതാണ് യേശു നമ്മുടെ ഉള്ളിൽ വന്ന് വാഴുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാ, അതിന്റെ അർത്ഥം അതാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ യേശുവിനോട് കൂടെ അങ്ങനെ വാഴാൻ പറ്റുന്നില്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ ഈ സഹോദരൻ ഇങ്ങനെയൊക്കെയാ പറയുന്നത്, എനിക്കാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലിയാ, ഞാനൊത്തിരി തിരക്കുണ്ട്, സാരമില്ലെന്ന് ഞാൻ പറയാം. സഹോദരങ്ങൾ, യേശു ഉള്ളി വന്നാൽ എന്ത് തിരക്കിന്റെ ഇടയിലും യേശു നിങ്ങളോട് സംസാരിച്ചിരിക്കും, എന്ത് തിരക്കിന്റെ ഇടയിലും യേശു അങ്ങ് കയറി സംസാരിക്കും കേട്ടോ. അനുഭവിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കൈവക്കാവോ, ഒന്ന് ജസ്റ്റ് ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ തിരക്കായിരുന്നു, പക്ഷെ തിരക്കിനിടയിൽ വന്ന് യേശു സംസാരിച്ചു. ആ പ്രൈസ് ദി ലോർഡ്. താഴെ കേട്ടോ മതി, അല്ല ഞാൻ പറഞ്ഞു, ഞാൻ മാത്രമായിട്ട് പറഞ്ഞു, ആരെങ്കിലും സാക്ഷികൾ ഒത്തു വരുവേണ്ട ഇവിടെ ഈ കാര്യത്തിന്. അതുകൊണ്ട് തിരക്കൊരു വിഷയമല്ലെന്ന്, ജോലിയിൽ നിന്ന് ഒത്തിരി സഹോദരങ്ങളുണ്ട്, തിരക്കിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും എന്നെ അറിയോ, പെട്ടെന്ന് പരിശുദ്ധാത്മാ ഒരു വചനം അങ്ങോട്ട് കൊണ്ടുവരും. ഞാൻ കഴിഞ്ഞ ദിവസം ബൈക്ക് ചുമ്മാ പോയിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് രഞ്ജിത്തിനെ കുറിച്ച് ഓർമ്മ വന്നു, നമ്മുടെ രഞ്ജിത്ത്. അപ്പൊ ഒന്ന് വിളിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു, പക്ഷെ വിളിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്നലെ രഞ്ജിത്ത് എന്നെ തിരിച്ചു വിളിച്ചു. ഞാൻ പല സഹോദരന്മാരെ കുറിച്ച് ഒന്ന് ഓർക്കുമ്പോൾ അതിന്റെ അർത്ഥം അവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാനോ അല്ല അവരോടൊന്ന് വിളിക്കാനോ ഒക്കെ ആയിരിക്കും നമ്മൾ ഓർപ്പിക്കുന്നത്. ഞാനത് ചെയ്യാൻ ചെയ്യപ്പെടുത്തേന് എന്ത് ചെയ്തു, കർത്താവോടെ സഹോദരൻ അവരുടെ സഹോദരൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞത് ദൈവം നമ്മുടെ ഉള്ളിൽ നിർജീവമായിട്ടിരിക്കുകയല്ല, ഐസ് കെട്ട പോലെ വന്ന് ഇരിക്കുകയല്ല, ഞായറാഴ്ച മീറ്റിംഗിൽ മാത്രം ആക്റ്റീവ് ആകുന്ന ആളല്ല ദൈവം. അവിടുന്ന് വന്ന് ഹി വിൽ ഗൈഡസ്, ഹി വിൽ കൺവിക്ടസ്, ഹി വിൽ teach us. He will empower us. He will regenerate us. That is Christian life. ഇതാ ക്രിസ്തീയ ജീവിതം. ഇതിൽ ഏറ്റക്കുറച്ചിൽ വരാൻ കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എല്ലാ ദിവസവും ഒരുപോലെ ചിലപ്പം ദൈവശബ്ദം കേട്ടെന്ന് വരത്തില്ല. ഒരു ദിവസം ഭയങ്കര ദൈവശബ്ദം, ഭയങ്കര ഉത്സാഹം, അടുത്ത ദിവസം അത്രയും വലിയ അനുഭവം ഉണ്ടായെന്ന് വരത്തില്ല. പേടിക്കേണ്ടത്, അടുത്ത ദിവസം അത്രയും വലിയ അനുഭവം ഉണ്ടായില്ലെന്ന് നിരാശപ്പെട്ടു പോകണ്ട. വീണ്ടും അടുത്ത ദിവസം അനുഭവം ഉണ്ടായിക്കോളുന്നേ, വീണ്ടും അടുത്ത ദിവസം ദൈവം എന്ത് ചെയ്തോളും, ഇടപെട്ടോളും. ചിലപ്പം വചനം വായിക്കുമ്പോൾ എല്ലാം മനസ്സിലായി, ഭയങ്കര ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. അടുത്ത ദിവസം വചനം വായിക്കുമ്പോഴത്തേന് ഐസ് കെട്ട പോലെ ഇരിക്കുക, വെജിറ്റബിൾ പോലാ തോന്നുന്നേ, ഒന്നും തോന്നുന്നില്ല, സാരമില്ല. വെജിറ്റബിൾ പോലാണെങ്കിലും വെജിറ്റബിളും കഴിച്ചോണം, എന്നിട്ട് എന്ത് ചെയ്തോണം, അങ്ങ് പൊക്കോണം. പക്ഷെ എവിടെങ്കിലും വെച്ച് ദൈവം നമ്മോട് വീണ്ടും എന്ത് ചെയ്യും, ഇടപെടും, ഇടപെടും. That is Christ. That is Christian life. യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ പരീക്ഷ പാസ്സായി. അങ്ങനെ പരീക്ഷ പാസ്സായെങ്കിൽ കൈകൾ ഉയർത്തി കർത്താവിന്റെ സ്തോത്രം പറയാം. ഹല്ലേലൂയാ. ഞാൻ കണ്ണടച്ചു, എനിക്ക് കൈകൾ കാണണ്ട, ഓക്കെ, നിങ്ങൾക്ക് മാത്രം കണ്ടാൽ മതിയത്. പ്ലീസ് അല്ലോ, ഞാൻ അവസാനിപ്പിക്കുക. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലേക്ക് ഇറങ്ങി വന്നു.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ